الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അഖീഖത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതിലൊരു ക്ലാസ് നമ്മൾ എടുക്കുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ആ ക്ലാസ് കേട്ടതിന് ശേഷം പലരും ചില സംശയങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. അതിലൊന്ന്, ഇങ്ങനെ അഖീഖത്ത് ഇറക്കുന്ന സന്ദർഭത്തിൽ നാട്ടിലൊരു പതിവുണ്ട്. നമ്മുടെ വീട്ടുകാരെ, കുടുംബക്കാരെ, അയൽവാസികളെ, കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി, അത് ശരിയാണോ? ചില ആളുകൾ പറയുന്നു അതൊക്കെ വിദഗ്ധാകും. അപ്പൊ എന്താണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഒന്ന്. പിന്നെ രണ്ടാമതായി, നമ്മുടെ നാട്ടില് പോത്ത്, ഇങ്ങനെയുള്ള ഐജില് ബക്കർ, ഇതിനൊക്കെ ലഹിയത്ത് അർത്ഥം വരുന്നതായി കാണുന്നുണ്ട്. അത് ജായിസാണോ? അത് ഹറാമാകുമോ? വിദഗ്ധാകുമോ? മൂന്ന്, കുട്ടിയുടെ മുടി കളഞ്ഞതിന് ശേഷം അതിന്റെ തൂക്കം അതിന്റെ തൂക്കത്തിന് വെള്ളി കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വർണം കൊടുക്കുന്ന ഒരു രീതി ഉണ്ട്. അതിന് വല്ല തെളിവുണ്ടോ? അല്ലെങ്കിൽ അത് വിദഗ്ധാണോ? അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ തന്നെ പെൺകുട്ടിയുടെ മുടി കളയല്, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദീകരിക്കണം എന്ന് ഉദ്ദേശിച്ചതാണ്. ചില ആളുകള് ഒന്നാമത്തെ ക്ലാസ്സിന് ശേഷം ഇത് പ്രത്യേകം ചോദിച്ചു. അപ്പൊ എന്തായാലും നമ്മളിത് വിശദീകരിക്കണം എന്ന് വിചാരിച്ചാണ് ഇൻഷാല്ല. അപ്പൊ അതില് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അഖീഖത്ത് ഇറക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്തു വരാറുള്ള ഒരു രീതി, അന്ന് നമ്മുടെ കുടുംബക്കാരെയും അയൽവാസികളെയൊക്കെ വിളിച്ചിട്ട് അതൊരു പാർട്ടിയാക്കിയിട്ട്, പരിപാടിയാക്കിയിട്ട്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചു കൊടുക്കാറുണ്ട്. അത് ബിദഅത്ത് ആണോ എന്നുള്ളതാണ്. അത് ബിദഅത്ത് അല്ല, അത് ജായിസാണ്. അതിനൊരു വിരോധവുമില്ല, നമുക്കത് ചെയ്യാവുന്നതാണ്. ഷറഈൻ അനുവദിച്ച പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. ഏഴാമത്തെ ദിവസമാണ് അറവ് നടത്തുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ഏത് ദിവസമാണോ അറവ് നടത്തുന്നത്, അന്നത്തെ ദിവസം നമ്മുടെ അയൽവാസികളെ അല്ലെങ്കിൽ കൂട്ടുകാരെ, കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ശറഈയായിട്ട് തെറ്റുള്ള ഒരു കാര്യമല്ല. ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുള്ളത്, അത് മിൻ ബാബിൽ ഇഹ്സാൻ അല്ലെങ്കിൽ മിൻ ബാബിൽ ഖൈറാത്ത്, അത് വരുന്നത് ഇഹ്സാനിന്റെ ബാബിലാണ്, ഖൈറാത്തിന്റെ ബാബിലാണ്. അത് ജായിസാകുന്നു എന്നുള്ളത് എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്, ഉലമാക്കളെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കൂടുതൽ അതിന്റെ ഫത്വകൾ ഉദ്ധരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതിലൊരു ചോദ്യം ലജ്നയോട് ചോദിച്ചിട്ടുള്ളത് 181-ാമത്തെ ചോദ്യമായിട്ട്, ഹൽ യസിഹു ലിമൻ വലദ ലഹു മൗലൂദുൻ മിനൽ മുസ്ലിമീൻ അൻ യത്ബഹ ത്വആമൻ വയദഉ ഇഖ്വാനഹുൽ മുസ്ലിമീന ഇലൈഹി. ഇതേ ചോദ്യം തന്നെയാണ്. കുട്ടി ജനിച്ച ഒരാൾക്ക് ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് അവന്റെ സഹോദരങ്ങളായ മറ്റു മുസ്ലിമീങ്ങളെ അതിലേക്ക് ക്ഷണിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഇതേ ചോദ്യം. അതിന് അവർ കൊടുക്കുന്ന മറുപടി, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖത്ത് എന്നുള്ളത് ശറാക്കിയിരിക്കുന്നു. ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടിനെയും പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അത് ശറാക്കിയിട്ടുണ്ട്. കമാ ശറഅൽ അക്ലു വൽ ഇഹ്ദാ വത്തസദ്ദുഖു മിൻഹ. അതേപോലെ തന്നെ അതിൽ നിന്ന് ഭക്ഷിക്കുക, അത് ഹദിയായിട്ട് കൊടുക്കുക, അത് സദഖ ചെയ്യുക എന്നുള്ളതും ശറാക്കിയിരിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം പറയുന്നത് ഫൈദാ സ്വനഅമൻ വുലിദ ലഹുൽ മൗലൂദ് ത്വആമൻ. ഇങ്ങനെ കുട്ടി ജനിച്ച ഒരാൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, മുസ്ലിമീന ഇലൈഹി, എന്നിട്ട് തന്റെ മുസ്ലിം സഹോദരങ്ങളെ ആ ഭക്ഷണത്തിലേക്ക് അവൻ ക്ഷണിക്കുന്നു, എന്നിട്ട് ആ അഖീഖത്തിന്റെ ഇറച്ചിയിൽ നിന്ന് അവൻ പാകം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിന് യാതൊന്നും തന്നെ ഇല്ല. ബൽഹുവ മിൻ ബാബിൽ ഇഹ്സാൻ, അതൊക്കെ ഇഹ്സാനിന്റെ ബാബിൽ വരുന്നതാണ്. എന്നിട്ട് അവർ പറയുന്നത്, എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കൊല്ലം കുടുംബങ്ങളും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ വിളിച്ചു കൊടുക്കാറുണ്ട്. ഫഹാദാ ലൈസമിന ശറഈ, അത് ശറഈയിൽ പെട്ടതല്ല. ബൽഹുവ ബിദ്അ, അത് ബിദ്അത്താകുന്നു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അഹദസ ഫീ അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇതാണ് അതിന് കൊടുക്കുന്ന മറുപടി. ഇതിനത്തെ ദായിമ കൊടുക്കുന്ന മറുപടി അതാണ്. അപ്പൊ ഇങ്ങനെ ആ സന്ദർഭത്തിൽ, അഖീഖത്തിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെ അവിടെ കുടുംബക്കാർ, അയൽക്കാർ, വിളിക്കേണ്ട ആളുകളൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി അവരെ അതിലേക്ക് ക്ഷണിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തല്ല, വിദഅത്തല്ല, അത് മിൻ ബാബിൽ ഇഹ്സാൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ പറ്റി ഉലമാക്കൾ പറഞ്ഞത്, നമുക്ക് അത് വേവിച്ചിട്ട് കൊടുക്കണോ, അങ്ങനെ കൊടുക്കാം, അത് പാകം ചെയ്തിട്ട് കൊടുക്കാം, അതല്ല പാകം ചെയ്യാതെ കൊടുക്കണോ, അങ്ങനെയും കൊടുക്കാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉലഹിയത്തിനെ സംബന്ധിച്ച് എന്താണോ അതിന്റെ അഹ്കാമുകൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇതിനുള്ളത്. നമുക്കതിൽ നിന്ന് ഭക്ഷിക്കാം, നമ്മുടെ കുടുംബക്കാർക്ക് കൊടുക്കാം, സാധുക്കൾക്ക് കൊടുക്കാം, പാകം ചെയ്തിട്ട് കൊടുക്കാം, പാകം ചെയ്യാതെ കൊടുക്കാം, അതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഫത്വയിൽ കാണാം, ഇതിങ്ങനെ 7-ാമത്തെ ദിവസം അറക്കണം, ആൺകുട്ടിക്ക് രണ്ടാട്, പെൺകുട്ടിക്ക് രണ്ടാട്. അത് പറഞ്ഞതിന് ശേഷം കാണാം, സ്വാഹിബുഹ, അറവ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുഹയ്യറുൻ, അവന് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇൻഷാ വസ്സഹ ലഹ്മൻ ബൈനൽ അഖാരിബി വൽ അസ്ഹാബി വൽ ഫുഖറായി, അവന് ഇറച്ചിയായിട്ട് തന്നെ അവന്റെ ആളുകൾക്കിടയിൽ, അവന്റെ കുടുംബക്കാർക്കിടയിൽ, ദരിദ്രർക്കിടയിൽ അവൻ അത് വിതരണം ചെയ്യാം. വൈൻ ഷാ തബഹ, ഇനി അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ അത് പാകം ചെയ്തു കൊടുക്കാം. അതവൻ പാകം ചെയ്തു കൊടുക്കുമ്പോ അവൻ അവന്റെ അടുത്ത ആളുകളെ, അവന്റെ അയൽവാസികളെ, കുടുംബക്കാരൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം എന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, അത് ഒരാൾക്ക് പാകം ചെയ്തിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ നീ അൻ, അത് പാകം ചെയ്യാതെ കൊടുക്കാം, വേവിക്കാതെ കൊടുക്കാം. വല്ല അമ്രുഫിഹാദ വാസ്യോൻ, ഈ വിഷയം അത് വാസ്യാൻ, വാസിയായ ഉലമാക്കൾ കണ്ടതിനെ വാസിയായിട്ട് നമ്മളും കാണണം. അപ്പൊ അത് ബിദഅത്തല്ല, അത് ഹറാമല്ല, അങ്ങനെ ചെയ്യുക എന്നുള്ളത് ജായിസാണ്. അതാണ് മൊത്തത്തിൽ ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആടല്ലാത്തതിന് അറക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളതാണ്. ആടിനെയാണ് അറക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖീഖത്തായിട്ട് അറുത്തത് ആടിനെയാണ് എന്നുള്ളത് നമ്മൾ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി. ഇത് ഉലഹിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ ഇതിനൊക്കെ അറുത്തതായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അഖീഖത്തിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത് ആടിനർത്തു എന്നുള്ളതാണ്. ആ ഹദീസ് നമ്മൾ വായിച്ചു, ഒന്ന് ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചു ആൺകുട്ടിക്കാണെങ്കിൽ രണ്ടാടിന്, അന്നഅക് അനിൽ ഗുലാമി ബിശാത്തൈനി, രണ്ടാടിന് അർക്കം കൽപ്പിച്ചു. പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അർക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. അതേപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും കുട്ടിക്ക് അറിവ് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവനത് ചെയ്തോട്ടെ. അല്ലെങ്കിൽ ഗുലാമിഷാ താനി മുക്കാഫിയ താനി, ആൺകുട്ടിയാണെങ്കിൽ ഒരേപോലുള്ള രണ്ടാടിനെ, പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെ. ഈ ഹദീസ് നമ്മൾ വായിച്ചു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തതും ആടിനെയാണ്. ഹസർ റളിയല്ലാഹുവിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരോ ആടിനെ വീതം അറുത്തു. അതേപോലെ തന്നെ ഈ രണ്ട് വീതം ഹസൻ ഹുസൈനും വേണ്ടിയിട്ട് ഈ രണ്ട് വീതം ആടുകളെ അറുത്തു. ആ റിപ്പോർട്ടുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ആടിനെ അറുക്കാനാണ് ഹഖീഖത്തായിട്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമലിയായിട്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫേരും വന്നിട്ടുള്ളത് ആടിനെ അറുത്തു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ സംശയം ഉണ്ടാകും, ആടല്ലാത്തതിനെ അറുക്കാമോ? അവിടെ മനസ്സിലാക്കേണ്ടത് ജായിസാണ്. അതൊരാൾ അറുത്താൽ അത് ബിദഅത്തോ ഹറാമോ അല്ല. എന്നാൽ അഫ്ദൽ, സുന്ന, അക്മൽ, അഹ്സൻ, അത് ആടിനറുക്കൽ തന്നെയാണ്. അഫ്ദലായിട്ടുള്ളത്, സുന്നത്ത് ആയിട്ടുള്ളത്, അസ്ലി ആയിട്ടുള്ളത്, അക്മൽ ഏറ്റവും പരിപൂർണമായിട്ടുള്ളത്, ഏറ്റവും നല്ലത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ സ്ഥിരപ്പെട്ടത്, അത് ഇത്തിബാ ചെയ്യാൻ നല്ലത് ആടിനറുക്കൽ തന്നെയാണ്. ഇനി ഒരാള് ആടിനെ അല്ലാത്തതിന് അറുത്താലോ? അത് ജായിസാണ്, അതിന് വിരോധമൊന്നുമില്ല. ഇനി അത് ജായിസാണ് എന്നുള്ളത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? അത് ഏതാണ്ട് മദ്ഹബിന്റെ മദ്ഹബുകൾക്കിടയിൽ, അതായത് മുൻകാലക്കാർക്കിടയിൽ തന്നെ ഏതാണ്ട് ഇത്തിഫാക്കുള്ള വിഷയമാണ് അത് ജായിസാണെന്നുള്ളത്. ഏതാണ്ട് ഇത്തിഫാക്കുള്ള വിഷയമാണ്. അതിൽ കാണാം, മൗസൂഇത്തുൽ ഫിഖ്ഹിൽ കാണാം, അവ ഈ പിന്നെ അഖീഖയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് യുജൂഫിൽ അഖീഖത്തിൽ ജിൻസ് അല്ലെങ്കിൽ യുജൂഫിൽ ഉദഹിയ, ഉദഹിയത്തിന്റെ ജിൻസ് തന്നെ അഖീഖത്തും മതി. ഉദഹിയത്തിന്റെ ജിൻസ് ഏതൊക്കെ? ആടുമാടൊട്ടകം. ഇത് മൗസൂഇത്തുൽ ഫിഖ്ഹിൽ കാണാം. വഹുവൽ അനാമു മിൻ ഇബിലിൻ ബക്കറിൻ വഗനമിൻ, ഉദഹിയത്തിന്റെ ജിൻസ് ഇബില്, ബക്കർ, ഗനം, അത് തന്നെ ഇതിന് മതിയാകുന്നതാണ്. വല യുജി വയറഹ, എന്നാൽ ഇതല്ലാത്തതിന് അഖീഖ തർക്കാൻ പാടില്ല, ഉദിയെ തർക്കാൻ പാടില്ല. വഹാദ മുത്തഫിഖുൻ അലൈഹി ബൈനൽ ഹനഫിയ വശാഫിഇയ വൽ ഹനാബില വഹുവ അർജഹുൽ ഖൗലൈനി ഇൻദൽ മാലികിയ. ഏതാണ്ട് നാല് മതവിന്റെ അടുത്ത് മുത്തഫിഖാണെന്നുള്ളതാ പറഞ്ഞത്. പറഞ്ഞ മനസ്സിലായല്ലോ. വഹാദ മുത്തഫിഖുൻ, ഇത് ഇത്തിഫാഖുണ്ട്. അലൈഹി, ഇത് ജായിസാണ് എന്നുള്ളതിൽ, യുജ്സി, അത് മതിയാകുന്നതാണ് എന്നുള്ളതിൽ ഇത്തിഫാഖുണ്ട് ആർക്കൊക്കെ? ബൈൻ ഹനഫിയ, ഹനഫികൾക്കിടയിൽ. വ ശാഫിഇയ, ശാഫിഇകൾക്കിടയിൽ. വൽ ഹനാബില, ഹംബലികൾക്കിടയിൽ. വഹുവ അർജഹുൽ ഖൗലൈനി ഇൻദൽ മാലികിയ, മാലികി മദ്ഹബിന്റെ അടുത്ത് രണ്ട് ഖൗലുണ്ട്, അതിൽ അർജഹായിട്ടുള്ള ഖൗലും അത് മതിയാകുന്നതാണ് എന്നുള്ളതാണ് എന്നുള്ളതാണ് അതിൽ ഇത്തിഫാഖുണ്ടെന്നാ പറഞ്ഞത്. ഇത് മാത്രല്ല, ജുംഹൂറിന്റെ അഭിപ്രായവും ഇത് ജായിസാണ് എന്നുള്ളതാണ്. അഫ്ലല് സുന്നത്ത് ഏതാണെന്നുള്ള കാര്യത്തിൽ തർക്കല്ല. ഇനി ഒരാൾ അറുത്തു, ആടിനെ ലഭ്യമല്ലാതെ വന്നു, അതല്ലെങ്കിൽ അതിന്റെ വില കൂടുതൽ വന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഷറഇയായിട്ടുള്ള വിതറുകൾ വന്നു, ആ സന്ദർഭത്തിൽ ഒരാള് പോത്തിനറുത്തു, അല്ലെങ്കിൽ ഇജലിനറുത്തു, അങ്ങനെയുള്ള നമ്മുടെ നാട്ടിലുള്ളതിന് ഇങ്ങനെയുള്ളതിന് അറുത്തു, ഒട്ടകത്തറുത്തു, അത് ജായിസാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഈ മദ്ഹബിന്റെ ഇമാമങ്ങൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്. ഇതേപോലെ തന്നെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ, നമ്മൾ നേരത്തെ ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു, കിതാബുൽ അഖീഖ, ആ അഖീഖത്തില് ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അതിന്റെ ചർച്ചയിൽ ഇബ്നു ഹജർ പറഞ്ഞു, വൽ ജുംഹൂറു അലാ ഇജ്സാഇൽ ഇബ്ലി വൽ ബഖരി ഐലൻ. വൽ ജുംഹൂറു, ജുംഹൂറിന്റെ അഭിപ്രായം, അലാ ഇജ്സാഇ, മതിയാകുന്നതാണ്, അൽ ഇബിൽ വൽ ബഖർ, കണ്ടോ, ഒട്ടകം, പശു, അത് മതിയാകുന്നതാണ്. ആര്? വൽ ജുംഹൂർ, ജുംഹൂറിന്റെ. അപ്പൊ അതുകൊണ്ട് ബിദഅത്ത് എന്നുള്ള രൂപത്തിൽ ഫത്വ പഠിക്കുക എന്നുള്ളത് എന്തല്ല, എപ്പോഴും ഉലമാക്കൾ പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നതാണ് ഖൈർ. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് വേറെ കൊടുക്കുന്നുണ്ട് ആര്? ഇബ്നു ഹജർ. പക്ഷേ ഹദീസ് സഹീഫ് ആണെന്നുള്ളത് വേറെ ചില ആൾക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നാല് മദ്ഹബിന്റെ ഇടയിലുള്ളത്. അതേപോലെ തന്നെ ജംഹൂറിന്റെ അഭിപ്രായത്തിൽ ആര് പറഞ്ഞത്? ഇബ്നു ഹജർ പറഞ്ഞത്. മാത്രല്ല ഈ വിഷയത്തിൽ അസറുകൾ വന്നിട്ടുണ്ട്. ആരിന്ന് അസർ വന്നിട്ടുള്ളത്? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസർ. അതേപോലെ തന്നെ അബു അബീബക്കർ റളിയല്ലാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറുകൾ, അവര് ജസൂറിന് അറുത്തു എന്നുള്ള അസർ, അത് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തില്. അതിൽ ചിലത് വായിച്ച് കേൾപ്പിച്ചേരാ. ഖാല ഇബ്നുൽ മുൻദിർ, ഇബ്നുൽ മുൻദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫർവീന അനസ് ബിൻ മാലിക്കിൻ, അനസ് ബിൻ മാലിക്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നു, അന്നഹു കാന യഅഖു അൻ വലദിഹി അൽ ജസൂറ, തന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ജസൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബിനെ അറക്കുന്നതിനാണ്, ഒട്ടകത്ത് അറക്കുന്നതിനാണ് ജസൂർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്റെ കുട്ടിക്ക് വേണ്ടി ഒട്ടകത്തെ ജസൂറിനെ അറക്കാറുണ്ടായിരുന്നു. മകനായ അബ്ദുർ റഹ്മാനു വേണ്ടി അറുത്തു, ജസൂറൻ, ഒരു ഒട്ടകത്തെ അറുത്തു, എന്നിട്ട് ബസറയിലുള്ള ആളുകൾക്ക് ഭക്ഷിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു. അത് അസറും വന്നിട്ടു ഈ വിഷയത്തിൽ. അപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള അസറ്, അബൂബക്കറ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള അസറുകൾ, നേരത്തെ പറഞ്ഞ ഇബ്നു ഹജർ പറഞ്ഞത് ജംഹൂർ, അതേപോലെ തന്നെ മൗസൂഅത്തുൽ ഫിഖ്ഹിൽ വന്ന് നാല് മദ്ഹബിന്റെ പിന്നെ ഹംബലി മദ്ഹബിന്റെ അർജഹായിട്ടുള്ള അഭിപ്രായം, ഇതിൽ രണ്ടഭിപ്രായം ഉണ്ട്. ഒന്ന് ആ സുന്നത്തും നിൽക്കുക വേണ്ടത്, മറ്റത് പറ്റൂല എന്നുള്ളത്. എന്നാൽ അതിൽ തന്നെ അർജഹായിട്ടുള്ളത് പറ്റുന്നുള്ളത് അവതരകം വ്യക്തമാണ് സംഗതി. ഇനി ഇത് അതല്ലാത്ത ആളുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതരാണ്, അദ്ദേഹത്തോട് ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ഉലഹിയത്തിന്റെ വിധികൾ എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇതിനുള്ളത് എന്നുള്ള അദ്ദേഹം പറഞ്ഞു. ചെമ്മരിയാടാണെങ്കിൽ ആറുമാസം എത്തിയത്, കോലാടാണെങ്കിൽ ഒരു വയസ്സ് പൂർത്തിയാകണം. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ബക്കറാണെങ്കിൽ രണ്ട് വയസ്സിൽ കുറയാൻ പാടില്ല, രണ്ട് വയസ്സ് പൂർത്തിയാകണം. ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സിൽ കുറയാൻ പാടില്ല, അഞ്ചു വയസ്സ് പൂർത്തിയാകണം. ഏത് ഷെയ്ഖ് ഫൗസാന്റെ ദർസ് കിട്ടും, ഓടി തന്നെ കിട്ടും. ഇതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അമ്മൽ അല്ലാഹി ഫഖാല അഫ്ളുൽഹ ഇബിൽ സുമ ബക്കർ സുമാനമ, ഉദുഹിയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഇബിലാണ്, ബക്കറാണ്, ഭിന്നകനമാണ്. എന്നിട്ട് അദ്ദേഹം അഖീഖയുടെ കാര്യം വിശദീകരിച്ചു, എന്ത് ഇല്ലാഫിൽ അഖീഖ, അഖീഖയിലാണെങ്കിൽ ഫഷാത്തു അഫ്ളലു മിനൽ ബഈരിൽ കാമിൽ, ഒരു പൂർണ്ണ ഒട്ടക തറക്കുന്നതിനേക്കാൾ അഖീഖ തറക്കുമ്പോൾ നല്ലത് എന്താണ്, ഷാത്താണ്. ലിയന്നഹല്ലത്തി വർദ കാരണം സുന്നത്ത് വന്നിട്ടുള്ളത് ആടിനറുത്തു എന്നുള്ളതാണ്. ഫത്തക്കൂന അഫ്ളലു മിനൽ ഇബിലി, അതുകൊണ്ട് ആടിനറുക്കുന്നതാണ് ഒട്ടകത്തറുക്കുന്നതിനേക്കാൾ നല്ലത്. അവിടെ എന്ത് കിട്ടി, ജായിസാണെന്നുള്ളത് കിട്ടിയത്. ഇത് മറ്റുള്ളവരുടെ ഫത്വയിലും ഇത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്ത് ദായിമ അവരോട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചു, അവരും ഈ മറുപടി കൊടുത്തതായിട്ട് കാണാം. അതിനവര് ഇതിന് തെളിവായിട്ട് കൊണ്ടുവന്നത് ഒന്ന് അസറാണ്, അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ, നമ്മൾ പറഞ്ഞു. ആ ഹദീസിന്റെ തെളിവ് പിടിച്ചുകൊണ്ടൊക്കെ ഇവരെന്ത് പറഞ്ഞിട്ടുള്ളത്, അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി അതിന് കൂടുതൽ തെളിവുകൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ആടിനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആടിനറുക്കുകയാണ് ചെയ്തത്. എന്നാൽ അതല്ലാത്തതിന് അറുക്കുക എന്നുള്ളത് ജായിസാണ്, അത് ആര് പറഞ്ഞു, മുൻകാലക്കാരായ ആളുകൾ തന്നെ പറഞ്ഞു. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിലും അതില് ഇത്തിഫാഖ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ജംഹൂറിന്റെ അഭിപ്രായമാണെന്നുള്ളത് ഇബ്നു ഹജർ പറഞ്ഞു. അതേപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഉലമാക്കളും ഇത് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളും ഈ കാര്യം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ജായിസാണ്, എന്നാൽ അഫ്ളൽ സുന്ന അക്മൽ അഹ്സൻ, അതെന്തിനെ തന്നെയാണ്, അത് ആ ആടിനറുക്കുക എന്നുള്ളത് തന്നെ. ഒരു പോത്തിനറുക്കുന്നതിനേക്കാൾ നല്ലത് ആടിനറുക്കുക എന്നുള്ളത് തന്നെ. എന്നാൽ വല്ല കാരണവും കൊണ്ട് ഉദറും കൊണ്ട് ഒരാൾ അറുത്താൽ അത് ഹറാമോ വിദ്വത്വം ആവുന്നില്ല, അത് ജായിസാണ് എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇവരൊക്കെ വിശദീകരിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പിന്നെ ഇബിൽ ഖൈമ റഹ്മത്തുള്ളാഹി അലൈഹി ഈ അസറുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ആര്, ഇബിൽ ഖൈമ റഹ്മത്തുള്ളാഹി അലൈഹി. നേരത്തെ നമ്മൾ പറഞ്ഞ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ അസർ ഒക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ വേറെയും ഫത്വകളുണ്ട്, അതാണ് രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് അതിൽ വന്നിട്ടുള്ളത് മുടി കളയലാണ്. അത് പെൺകുട്ടിക്ക് കളയേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ മുമ്പ് മനസ്സിലാക്കേണ്ടത് മുടി കളയുക എന്നുള്ളത് മുസ്തഹബാണ്. മുടി കളയുക എന്നുള്ളത് മുസ്തഹബാണ്, ഏഴാമത്തെ ദിവസം. അത് മുസ്തഹബാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ ഹദീസ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. സമറ റളിയല്ലാഹുവിൽ നിന്നുള്ള ഹദീസ്, അബൂദാവൂദ് ധരിച്ചിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞാൽ ഗുലാമു മുർത്തഹനു ബി അഖീഖതിഹി യുദബാനു യൗമസ്സാബി വയുസമ്മ വയുഹലക് റൗസ്. ആ ഹദീസ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഏതൊരു കുട്ടിയും ഓരോ കുട്ടിയും അവന്റെ അഖീഖക്ക് പണയം വെക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവന് വേണ്ടി അറിവ് നടത്തണം. ഏഴാമത്തെ ദിവസം അവന് പേരിടണം. ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വയുഹലക് റൗസുഹു, അവന്റെ മുടി കളയുകയും ചെയ്യണം. അപ്പൊ അത് നെസ്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഏഴാമത്തെ ദിവസം മുടി കളയുക എന്നുള്ളത് നെസ്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ ബുഖാരി ധരിച്ച ഹദീസിലും മാലുലാമി അഖീഖ, കുട്ടിയുടെ കൂടെ അഖീഖത്തുണ്ട്. ഫാഹിരിക്കു അൻഹു ദമൻ, അതുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ രക്തം ഒഴുക്കണം. വഅമീതു അൻഹുൽ അദാ, ആ കുട്ടിയിൽ നിന്ന് നിങ്ങൾ അദാ ഉപദ്രവം മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്യണം. ഇവിടെ അമീതു അൻഹുൽ അദാ എന്നുള്ളതിന്റെ വ്യാഖ്യാന ഉലമാക്കൾ വിശദീകരിച്ചത് ഒന്ന് മുടി കളയുക എന്നുള്ളതാണ്. അതിലൊരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? മുടി കളയുക എന്നുള്ളതാണ്. ഹൽഖുർ റഅ്സ്. മുബാറക് ഫൂരി ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇല്ലം യകുലിൽ അദാ ഹൽഖുർ റഅ്സി ഫലാ അദ്രി മാ ഹുവ. ഇവിടെ ഈ അത നീക്കം ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹൽക്കുർ റഅ്സ് അല്ലാതെ പിന്നെന്താണ്? അറിവിന് സ്ഥിരം ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു വ്യാഖ്യാനം എന്താണ്? ഹൽക്കുർ റഅ്സ് ഏത്? മുടി കളയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹസൻ ബസ്രിയിൽ നിന്നുള്ള ഇത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നുള്ളത് ആര് ഉദ്ധരിച്ചിട്ടുണ്ട്? തൗഫത്തുൽ അവദിയിൽ തന്നെ മുബാറക് ഫൂരി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ അമീതു അൻഹുൽ അദാ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അദ എന്താണ്? ആ അതക്ക് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനം കുട്ടിയുടെ മുടി കളയുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് നെസ്ത് കൊണ്ട് അത് സ്ഥിരപ്പെട്ടു. ഇതേപോലെ തന്നെ വേറെയും ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി അലൈഹി വസല്ലം കൽപ്പിച്ചതായിട്ട് അത് കാണാം. അതായത് യഹ്ലിക്കി റഅ്സഹു വതസദ്ദ, അവന്റെ തലമുടി നീ കളയണം എന്നുള്ളത് പ്രത്യേകം കൽപ്പിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. തുർമുദ് ധരിച്ച ഹദീസിൽ, ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഹദീസ് കൊണ്ട് മുടി കളയണം എന്നുള്ളത് സ്ഥിരപ്പെട്ടു. ഇനി അതിൽ വരുന്നൊരു വിഷയം, പെൺകുട്ടിയുടേത് കളയണോ? അതിൽ ഇഖ്തിലാഫുണ്ട്. കളയണം എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, കളയണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതാരാണ്? പിന്നെ മുൻഗാമികൾക്കിടയിൽ തന്നെ ഉണ്ട്. അതിൽ ഒന്ന് ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും അത് കളയണം എന്നുള്ളത്. അവർ പറയുന്നത് ഈ വിഷയത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേപോലെയാണ്, അതല്ലാത്ത അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. കുട്ടി ജനിച്ചാലുള്ള മുടി കളയുന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച. അവർ പറയുന്നത് ഈ വിഷയത്തിൽ, കാരണം ആ ഹദീസിൽ വന്നിട്ടുള്ളത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരേപോലെ ബാധകമാണ്. ആ വീക്ഷണമാണ് ആർക്കുള്ളത്? ഫദഹബ ഷാഫിഈ വൽ മാലികിയ ഇല അന്നഹു സുന്നത്തുൻ കദാലിക, അതായത് ആൺകുട്ടിയെ പോലെ തന്നെ അത് സുന്നത്താണ് എന്നുള്ളതാണ് ഷാഫി മദ്ഹബിന്റെയും മാലിക്കി മദ്ഹബിന്റെയും അഭിപ്രായം. എന്നാൽ ഹംബലി മദ്ഹബ് പറയുന്നത് എന്താ വെച്ചാൽ, ഹംബലി മദ്ഹബിലുള്ളത് അത് കറാഹത്താണെന്നുള്ളതാണ്. ഹംബലി മദ്ഹബ് അത് കറാഹത്താണെന്നുള്ളതാണ് അവര് പറയുന്നത്, ഹംബലി മദ്ഹബ്. അപ്പൊ ഷാഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും എന്താണ്? അത് സുന്നത്താണ്. അത് ആൺകുട്ടിയെ പോലെ തന്നെയാണ് അതും പെൺകുട്ടി ആ വിഷയത്തിൽ. ആ ഹദീസിന്റെ ആ പദപ്രയോഗങ്ങളാണ് അവർ വിശദീകരിക്കുന്നത്. എന്താണ് ആ ഹദീസിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തണം. ആ കുട്ടിക്ക് അക്കീക്ക ഉണ്ട്, ആ കുട്ടിക്ക്. അപ്പൊ അത് ആൺകുട്ടിക്ക് മാത്രമുള്ളതാണോ? അക്കീക്ക അല്ല, അത് പെൺകുട്ടിക്കും ഉണ്ട്. അതേപോലെ തന്നെ പേരിടുക, അത് ആൺകുട്ടിക്ക് മാത്രമാണോ? അല്ല, അത് പെൺകുട്ടിക്കും ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ അതിൽ തന്നെയാണ് എന്ത് വന്നത്? മുടി കളയുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ആൺകുട്ടിക്കും പെൺകുട്ടിക്കുള്ളതാണ്, അത് ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നാൽ ഹംബലി മദ്ഹബിൽ അവരെന്ത് പറഞ്ഞു? അത് കറാഹത്താണെന്നുള്ളതാണ് ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം. ഇതേപോലെ തന്നെ അമീർ സുൻആനി അദ്ദേഹം സുബുലു സലാമിൽ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലാഹിറുഹു ആമുൻ ലിഹൽക്കി റഅ്സിൽ ഗുലാമി വൽ ജാരിയ. ആ ഹദീസിൽ നിന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത് എന്താണ്? അത് ആമാണ്. ആൺകുട്ടിയുടെ മുടി കളയുന്നത് പോലെ തന്നെ പെൺകുട്ടിയുടെയും മുടി കളയാം, അത് ആമാണ് എന്നുള്ളതാണ് ആര് പറയുന്നത്? അമീർ സുൻആനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇത് കാണാം. ഇതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ, അദ്ദേഹത്തിന്റെ ഓഡിയോ കിട്ടും. അദ്ദേഹം പറയുന്നത് ഇതിലെന്തില്ല ഫർഖ്, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇടയിൽ എന്തില്ല ഫർഖല്ല, വ്യത്യാസമല്ല. എന്നിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വിശദീകരിക്കുകയാണ്, അക്കീക്കർക്കാന്നുള്ളത് ആൺകുട്ടിക്കുണ്ട്, അത് പെൺകുട്ടിക്കുണ്ട്. പേരിടുക എന്നുള്ളത് ആൺകുട്ടിക്കുണ്ട്, പെൺകുട്ടിക്കുണ്ട്. അപ്പൊ ഇതും അതേപോലെ തന്നെ പിന്നെ ആമാണ്, അതിൽ അന്നഹുലാ ഫർഖ, അതിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് ആര്യ ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നത്. ഇതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ഏത് ഈ പെൺകുട്ടിയുടെ പിന്നെ മുടി കളയുന്നതിനെ സംബന്ധിച്ച്, ഹൽ യുഹ്ലിഖു റസൂൽ ജാരിയത്തി ഇൻദൽ വിലാദത്തി, ജനിച്ചാൽ ജാരിയത്തിന്റെ പെൺകുട്ടിയുടെ മുടി കളയേണ്ടതുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി കാണാം, കൽ ഉലാമി, ഗുലാമ പോലെ തന്നെയാണ്, ആൺകുട്ടിയെ പോലെ തന്നെയാണ് ആ വിഷയത്തിൽ പെൺകുട്ടിയും ഉള്ളത്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹിയും ഇതേ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ എന്ത് പറഞ്ഞു, ഷാഫി മദബില് മാലിക്കി മദബ് അവരത് സുന്നത്താണ്, അതിൽ പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. പിന്നെ അതിലുള്ളത് പിന്നെ ഹംബലി, പിന്നെ ഹനഫി മദബിൽ അവർ പറയുന്നത് ജായിസാണെന്നുള്ളത്, അവര് മൊത്തത്തിൽ ജായിസാണ്, അത് മുസ്താഫ് എന്നല്ല ജായിസാണെന്നുള്ള രൂപത്തിലാണ് പിന്നെ ഹംബലി മദബ് പിന്നെ ഇതില് ഹനഫി മദബിൽ പറയുന്നത്. ഹംബലി മദബിലാണ് അത് കറാഹത്താണെന്ന് പറയുന്നത്. പിന്നെ അമീർ സ്വന്നാനി അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അത് ആമാണ്, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും മുടി കളയാം. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി, അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ, ഇവരൊക്കെ അത് ആമാണെന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. എന്നാൽ പെൺകുട്ടിയുടെ മുടി കളയേണ്ടതില്ല എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്, അതങ്ങനെ തന്നെ വിട്ടേക്കുക. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കളയാം എന്നുള്ളതല്ലാതെ, ജനിച്ചതിന്റെ കുട്ടി ജനിച്ചു അത് ആൺകുട്ടിക്ക് കളയുന്നത് പോലെ പെൺകുട്ടിയുടെ മുടി കളയേണ്ടതില്ല എന്നുള്ള അഭിപ്രായമുള്ള ആളുകളുണ്ട്. അവർ പറഞ്ഞത് അത് ആൺകുട്ടിക്ക് മാത്രം ബാധകമാണ്. ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് ആൺകുട്ടിയുടേത് കളഞ്ഞാൽ മതി, പെൺകുട്ടിയുടേത് കളയേണ്ടതില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് ആൺകുട്ടിയുടേത് കളഞ്ഞാൽ മതി, പെൺകുട്ടിയുടേത് കളയേണ്ടതില്ല. ഇതേപോലെ ലജ്നത്ത് ദായിമിയുടെ ഫത്വ ആ വിഷയത്തിൽ കാണാം, അവരെ പറയുന്നത് എന്താ, ആൺകുട്ടിയുടേത് കളഞ്ഞാൽ മതി, പെൺകുട്ടിയുടേത് കളയേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊക്കെ പാടെ വായിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിൽ ഒരു ഇഖ്തിലാഫ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണം, ആ ഹദീസിൽ വന്നിട്ടുള്ള പദപ്രയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ ലജ്നത്ത് ദായിമിയോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം 17998 ഖുത്ബയിൽ കാണാം, ഹൽക്കു ശഅരിൽ ബിൻതി ഫിൽ യൗമി സാബിമി വിലാത്തി അഹ്ലു വസ്സുന്ന ഫൈലം വെക്കുൻ സുന്നത്ത് ഹലജൂസു ഫിയലഹു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇങ്ങനെ 7-ാമത്തെ ദിവസം പെൺകുട്ടിയുടെ മുടി കളയുന്നത് ജായിസാണോ, അത് സുന്നത്താണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിനവര് കൊടുക്കുന്നത് ഒന്ന്, നേരത്തെ നമ്മൾ വായിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള, ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച സന്ദർഭത്തിൽ മുടി കളയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഹദീസ് ഉദ്ധരിച്ചു. പിന്നെ നേരത്തെ നമ്മൾ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇത് രണ്ടും ആൺകുട്ടികളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹസൻ റളിയല്ലാഹു ജനിച്ച സന്ദർഭത്തിലുള്ളതാണ്, മറ്റൊന്ന് ഒലാമു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒലാമു എന്നുള്ള പ്രയോഗം അത് ആൺകുട്ടിക്കാണ്. അതുകൊണ്ട് അവർ മറുപടി പറയുന്നത് വലിത ഫല യുസ്റു ഹൽഖു റഅ്സിൽ മൗലൂദി ഇദാകായ ഉൻസ, അതുകൊണ്ട് പെൺകുട്ടിയാണെങ്കിൽ ആ മുടി കളയേണ്ടതില്ല എന്നുള്ള ഫത്വ ലജ്നത്ത് ദായിമിയിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി അത് കൂടുതൽ വിശദീകരിക്കണം തോന്നുന്നില്ല, അങ്ങനെ ഒരു ഖിലാഫ് അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയുള്ളത്, ഈ മുടി കളഞ്ഞതിന് ശേഷം ആ മുടിക്ക് തൂക്കം വെള്ളി കൊടുക്കുക, അത് വിജയത്താണോ എന്നുള്ളതാണ്. അത് വിജയത്തല്ല. നമ്മളത് പരിശോധിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിൽ തെറ്റിദ്ധാരണ ഉണ്ട്. ഏതാണ്ട് ആളുകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, അത് മുസ്തഹബാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ജായിദാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ മുടി കളഞ്ഞിട്ട് ആ മുടി തൂക്കുക, എന്നിട്ട് അതിന്റെ തൂക്കം വെള്ളി കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില ആളുകൾ സ്വർണം കൊടുക്കാറുണ്ട്. പക്ഷെ സ്വർണം എന്നുള്ള റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഏത് ഫില്ല ദഹബ്, വെള്ളി അല്ലെങ്കിൽ സ്വർണം, പക്ഷെ ആ റിപ്പോർട്ട് പറ്റേ ദുർബലാണെന്നുള്ളത് ഉലമാക്കള് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെള്ളി കൊടുക്കുന്നത് എന്താണ്, അത് മുമ്പത്തെ കാലത്ത് ആളുകൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് ഇങ്ങനെ കൊടുക്കാന്നുള്ളത്, കുട്ടിയുടെ മുടി കളയാന്നിട്ട് അതിന്റെ തൂക്കത്തിനനുസരിച്ച് വെള്ളി കൊടുക്കുക എന്നുള്ളത്. അതിലൊന്ന് മൻസൂറത്തുൽ ഫിഖിയിൽ വന്നിട്ടുള്ള ഒരു വാചകം കാണാം. അവര് പറഞ്ഞെന്താ വെച്ചാല്, കുട്ടിയുടെ മുടി കളയുക, വഅമ്മ ഹൽഖു ശഅരി റഅ്സിൽ മൗലൂദി യൗമ സാബി ഫഖദ് ദഹബൽ ജുംഹൂറു അൽ മാലിക്കിയ വശാഫിയ വൽ ഹനാബിയ ഇലാ ഇസ്തിബാബിഹി, ഇങ്ങനെ കുട്ടിയുടെ മുടി കളയുക എന്നുള്ളത് മുസ്തഹബാണ്, അതാണ് മാലിക്കി ഷാഫി ഹംബല ഇവരുടെയൊക്കെ ജുംഹൂറിന്റെ അഭിപ്രായം. എന്നിട്ട് പറയുന്നത് കേട്ടോ, വത്തസദ്ദുഖു ബി സീനത്തി ശഅരിഹി ദഹബൻ ഔ ഫില്ല ഇൻദൽ മാലിക്കിയ വശാഫിയ, എന്നിട്ട് ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ചിട്ട് സ്വർണമോ വെള്ളിയോ കൊടുക്കുക, ആരുടെ അടുത്ത്, മാലിക്കി മദബിന്റെ അടുത്ത്, ഷാഫി മദബിന്റെ അടുത്ത്, വഫില്ല ഇൻദൽ ജനാബില, പിന്നെ ഹംബലി മതവിന്റെ അടുത്ത് വെള്ളിയാണ് കൊടുക്കേണ്ടത്. വൈലം അഹ്ലുക്ക് തഹറാവ തസദ്ദഖ് ബിഹി, ഇനി മുടി കളഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? അങ്ങനെ വല്ല കാരണം കൊണ്ട് മുടി കളഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അതിന് പകരമായിട്ട് തൂക്കം നോക്കിയിട്ട് അതിൽ ഏതാണ്ട് കണക്ക് കൂട്ടിയിട്ട് ധർമ്മം ചെയ്യുക എന്നുള്ളത് മൗസൂഫത്തുൽ ഫിഖ്ഹിലാണ്. അപ്പൊ ഇതെന്താണ്, മാലിക്കി മദബില്, ഷാഫി മദബില്, ഹനഫി മദബില് അവർ പറഞ്ഞ എന്താ ഇങ്ങനെ അതിന്റെ ആ മുടിക്ക് തൂക്കം പിന്നെ വെള്ളി അല്ലെങ്കിൽ സ്വർണം, ആ വെള്ളി എന്നുള്ളതാണ് ഇതിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്താണ് ഇതിന്റെ തെളിവ്? ആ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുണ്ട്. അബൂ റാഫി ചില ആൾക്കാർ ഈ ഹദീസ് ളഈഫ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില ആൾക്കാർ എന്താ പറഞ്ഞത്, അത് സുന്നത്തല്ല എന്ന് പറഞ്ഞത്. ഇപ്പോ ഷെയ്ഖ് ഫൗസാന്റെ ഒരു ഫത്വ, ഞാൻ കേട്ട ഫത്വയിലുള്ളത് ഈ ഹദീസ് ളഈഫാണ്, അതുകൊണ്ട് അത് സുന്നത്തല്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഫൗസാന്റെ ഫത്വയിലുള്ളത്. അപ്പൊ ഈ ഹദീസ് ളഈഫ് ആക്കിയ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അത് സുന്നത്തല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ഹദീസ് അബൂ റാഫിയിൽ നിന്നുള്ള ഹദീസാണ് ഒന്ന് ഇമാം അഹമ്മദ് മുസ്ലിമിൽ ഉദ്ധരിച്ചത്. അതിൽ കാണാം, ലമ്മ വലദത് ഫാത്തിമ ഹസനൻ ഖാലത അഉക്കുന്നി ഇബ്നി ബിദമിൻ ഖാല വലക്കിന അഹ്ലിക റസഹു വ തസദ്ദഖ്. ഇങ്ങനെ ഹസ്ർ റളിയല്ലാഹു ജനിച്ച സന്ദർഭത്തിൽ നടന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്ലിക റസഹു, നീ അവന്റെ മുടി കളയേ, വ തസദ്ദഖ്, എന്നിട്ട് ധർമ്മം ചെയ്യ്, ബിവസ്നി ശഅരിഹി മിൻ ഫില്ലതിൻ, ആ മുടിയുടെ തൂക്കം വെള്ളി. അലൽ മസാകീനി വൽ ഔഫാദ്, മിസ്കീനുകൾക്കോ ഔഫാദുകൾക്കോ. ഔഫാദ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ സുഫയിൽപ്പെട്ട മിസ്കീനുകളായ ഹാജത്തുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ മിസ്കീനുകൾക്ക് എന്ത് ചെയ്യുക? എന്നിട്ട് അതിന്റെ തൂക്കം, അത് വെള്ളി അല്ലെങ്കിൽ അതിന്റെ പൈസ അത് ധർമ്മം ചെയ്തു കൊള്ളുക. ഇത് ഹദീസാണ്. ഈ ഹദീസ് ഹൈസമി ഇത് സനദ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഷെയ്ഖ് അൽബാനി ഇതിന്റെ സനദ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിൽ നിന്ന് ഇതേപോലെ ഒരു ഹദീസ് വന്നിട്ടുണ്ട്. അക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹസൻ ബിശാത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസന് വേണ്ടി ഒരാടിനെ അറുത്തു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഫാത്തിമ യഹ്ലിക്കി റഅസഹു വതസദ്ദഖി ബിസിനത്തി ശഅരിഹി ഫില്ലാ, അവന്റെ മുടി കളയേ, എന്നിട്ട് അതിന്റെ തൂക്കം, ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ചിട്ട് വെള്ളി കൊടുക്ക്. ഫവസനതുഹു, അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ തൂക്കി നോക്കി. ഫകാന വസ്നുഹു ദിർഹമൻ ഔ ബഅല ദിർഹമിൻ, അത് ഒരു ദിർഹം രണ്ട് ദിർഹം കുറച്ചുണ്ടാവുള്ളൂ, ഒന്ന് ഒരു ദിർഹം രണ്ട് ദിർഹം തൂക്കം അതിനുണ്ടായിരുന്നു. ഈ ഹദീസ് തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിന്റെ സനദ് ഹൈസം ബിൻ അൽബാനി, അതേപോലെ തന്നെ ഹൈസമി ഇതിന്റെ സനദ് ഹസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകളാണ് ഇവരെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിന് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, ഇബ്നു ഹജർ, ഇബ്നു ഹജർ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ശ്രദ്ധേയമാണ്. അജിവായാത്ത് കുല്ലുഹ മുത്തഫിഖത്തുൻ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇത്തിഫാക്കാവുന്നു. അല അതിക്കിരി തസദ്ദുഖ് ബിൽ ഫില്ല, വെള്ളിയാണ് സദഖയായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ റിവായത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഇത്തിഫാക്കായിട്ട് കിട്ടുന്നത്. വലൈസ ശൈഉം മിൻ ഹാദിക്കുറു ദഹബി, അതിൽ ഒന്നും തന്നെ സ്വർണത്തെ കുറിച്ച് പറയുന്നില്ല. അതാ സ്വർണ്ണാണോ വെള്ളിയാണോ കൊടുക്കേണ്ടതെന്നുള്ള ചർച്ചയിൽ ഇബ്നു ഹജർ തൽഹീസിൽ പറയണേ. അപ്പൊ എന്തേട്ടി ആ റിപ്പോർട്ടുകളിലൊക്കെ ഇത്തിഫാക്കായി വന്നിട്ടുള്ളത് ഏതാണ്? ഫില്ലത്താണെന്നുള്ളതാണ്. മാത്രമല്ല, ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി ശർഹു മദബിൽ പറഞ്ഞു, വഅലം അന്ന ഹാദൽ ഹദീസ റുവിയ മിൻ തുറുഖിൻ കസീറാ, ആണോ ഈ ഹദീസ് ധാരാളം തുരീഖിലൂടെ വന്നിട്ടുണ്ട്. ദക്കറഹാൽ ബൈഹഖിയു, ബൈഹഖി ഇത് പറഞ്ഞിട്ടുണ്ട്. കുല്ലുഹ മുത്തഫിക, ആ ഹദീസൊക്കെ തന്നെ ഇത്തിഫാക്കാകുന്നു, ഏകോപിക്കുന്നു. ഏത് വിഷയത്തിൽ? അല തസദ്ദുഖ് ബിസിനത്തിഹി ഫില്ലാ, വെള്ളി ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ചിട്ട് വെള്ളി കൊടുക്കണമെന്നതിൽ മുത്തഫിക്കാവുന്നു. ലൈസ ഫീ ശൈഇൻ മിൻ ഹാദിക്കുർ ദഹബി ബിഖിലാഫി മാ ഖാലഹു അസ്ഹാബുന, നമ്മുടെ ആളുകൾ ചില ആൾക്കാർ എന്ത് പറഞ്ഞിട്ടുണ്ട്, ദഹബ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ അതിന് പിന്നെ വെള്ളിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിന് വിരുദ്ധമായി വന്നിട്ടില്ല. സ്വർണ്ണമല്ല കൊടുക്കേണ്ടതെന്നർത്ഥം. അത് ഇമാം നവീ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് മുമ്പുള്ള ആളുകൾക്ക് ഇത് അറിയപ്പെട്ട സംഗതിയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് സംശയം, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്, അത് ബിദ്അത്താണ്, എന്തായ തെളിവെന്താ? അപ്പൊ ഇത് ഇത്രത്തോളം അറിയപ്പെട്ട കാര്യം എന്നുള്ളതാണ്. അപ്പൊ ഇമാം നവവി പറഞ്ഞത് ഇബ്നു ഹജർ മാത്രമല്ല, ഇബ്നു ഖുദാമ പറഞ്ഞത് കൂടി കേട്ടോ. മുഖനിയില് യുസ്തഹബ്ബു അൻ യുഹ്ലക റഅസു സബിയ്യൗമ സ്താബി വൈസമ്മാ ലിഹദീസി സമറ, ഏഴാമത്തെ ദിവസം കുട്ടിയുടെ മുടി കളയണം, പേര് വിളിക്കണം. സമറയുടെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വൈൻ തസദ്ദഖ ബിസീനത്തി ശഅരിഹി ഫില്ലാ ഫഹസൻ, ആ കുട്ടിയുടെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി കൊടുക്കുക എന്നുള്ളത് ഹസനാകുന്നു. അതിന് തെളിവുണ്ടെന്നത് ഇമാം റുവി അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലി ഫാത്തിമ, നമ്മൾ നേരത്തെ വായിച്ച ഹദീസ് ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയോട് പറഞ്ഞു. ആ ഹദീസാണ് ആര് ഇബ്നു ഖുദാമ തെളിവായിട്ട് കൊണ്ടുവരുന്നത്. അപ്പത് അറിയപ്പെട്ടൊരു സംഗതിയാണ്. ഇനി ഇത് ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഷെയ്ഖ് അബ്ദുൽ മുസ്ലിം അബ്ബാദുൽ ബദർ അഹ്ലഉള്ള അദ്ദേഹത്തിന്റെ ദർസിൽ ഇത് വന്നിട്ടുണ്ട്. അത് കൊടുക്കല് മുസ്തഹബാണെന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലജ്നത്ത് ദായിമയോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ അവരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 16/945 ചോദ്യത്തിൽ കാണാം. يسن حلق راس المولود يوم صابيه وذهب حقيقته والتصدق بزينه شعره ذهبا انا അങ്ങനെ ആ മുടിയുടെ തൂക്കത്തിന് അനുസരിച്ച് വെള്ളി കൊടുക്കുക എന്നുള്ളതും അതെന്താണെന്നോ യുസന്ന സുന്നത്താകുന്നു. വലാജിബുൽ ഹൽക്ക് മുടി കളയുക എന്നുള്ളത് എന്തല്ല, വാജിബല്ല. അവരുടെ ചോദ്യത്തിൽ അവർ ഇതിന് ഉത്തരം കൊടുക്കണം. അപ്പൊ ഇതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കൂടുതൽ അതിൽ വായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇനി ഹഖീഖത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അതുകൂടി വിശദീകരിക്കണത്. അൽ ഗുലാമു മുർത്തഹനും ബി ഹഖീഖത്തിഹി, ഓരോ കുട്ടിയും അവന്റെ ഹഖീഖത്ത് പണയപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം കൂടി മനസ്സിലാകുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാം. അപ്പോ അത് പിന്നെ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ, ഇതിപ്പോ പല ആൾക്കാരും പല ഭാഗത്തു നിന്നായിട്ട് ചോദിച്ചതാണ് നമ്മുടെ ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം. അവന് വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഹഖീഖയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമുക്ക് പറയാനുള്ളത് പേരിടലാണ്. അതിന്റെ രീതിയും കോലം കൂടി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങള് 4 പോയിന്റാണ്. 1, ആടല്ലാത്തതിന് അറക്കാൻ പാടുണ്ടോ? 2, ഇങ്ങനെ ഹഖീഖത്ത് അറക്കുന്ന സന്ദർഭത്തിൽ വീട്ടിലേക്ക് ആളുകളൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ? 3, പെൺകുട്ടിയുടെ മുടി കളയാമോ? 4, ഇങ്ങനെ മുടിയുടെ തൂക്കത്തിനനുസരിച്ചിട്ട് വെള്ളി കൊടുക്കാമോ? അപ്പൊ അതില് അഹ്ലുൽ സുന്നയുടെ ഉലമാക്കൾ പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അവർ പറഞ്ഞത് അതേപോലെ പറഞ്ഞാണ്. അപ്പൊ അത് മനസ്സിലാക്കുക, സംശയങ്ങളിൽ തീർക്കുക, അതിനനുസരിച്ചിട്ട് അമൽ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള കുട്ടികൾ അല്ലാഹു പുറത്തുമാറാ സാധിക്കും പാറാകട്ടെ. വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.